പലപ്പോഴും നമ്മളിലേക്കും നമ്മുടെ പ്രശ്നങ്ങളിലേക്കും നോക്കുമ്പോഴാണ് നാം പലപ്പോഴും തളർന്നു പോകുന്നത്, ക്ഷീണിച്ചു പോകുന്നത്, ചിലപ്പോൾ നിരാശപ്പെട്ടു പോകുന്നത്. എന്നാൽ കർത്താവിങ്കിലേക്ക് എപ്പോഴൊക്കെ നാം നോക്കുന്നു, അപ്പോഴൊക്കെ വചനം പറയുന്ന പോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് എപ്പോഴൊക്കെ നാം നോക്കുന്നു, അപ്പോഴൊക്കെ നാം പ്രകാശിതരാകും, പ്രകാശിതരാകും. ഇടയ്ക്ക് നമ്മുടെ നോട്ടം മാറിപ്പോകുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രകാശം നഷ്ടമായി പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിങ്കിലേക്ക് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും നോക്കാം. സകലത്തിൻ്റെയും കാരണഭൂതനായ ആ കർത്താവിങ്കിലേക്ക് തന്നെ നമുക്ക് നോക്കാം. നമുക്കൊരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം, നമുക്ക് പരിചയമുള്ള വാക്യം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം. അതിൻ്റെ 18-ാം വാക്യം, Matthew 16:18.
നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു.
I also say to you that you are Peter, and upon this rock I will build my church, and the gates of Hades will not overpower it. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്. I will build my church. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ കർത്താവ് ഒരു പണിയിലാണ്. എന്താണ് ആ പണി? I will build my church. ഞാൻ എൻ്റെ സഭയെ പണിയും, നമ്മുടെ ധൈര്യം അതാ, നമ്മുടെ ബലം അതാ. പണിയുന്നത് ആരാണ്? God is the one, Jesus is the one who is building the church. സഭയെ പണിയുന്നത് കർത്താവാണ്. അതുകൊണ്ട് തന്നെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. നീ കർത്താവ് പണിയുന്ന വേറെന്തെങ്കിലും കാര്യമുണ്ടോ? എൻ്റെ മനസ്സിലേക്ക് വേറൊരു വാക്യം ഓർമ്മ വന്നത്, യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ, unless the Lord builds the house. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭവനം പണിയുന്നതും കർത്താവാണെങ്കിൽ ഭവനം പണിയേണ്ടത് കർത്താവാണ്. ദൈവമാണ് ഭവനം പണിയേണ്ടത്. മൂന്നാമതൊരു പണിയെക്കുറിച്ചും എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഇതെല്ലാം ചേർന്ന് വരുന്ന കേട്ടോ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, വൺ ഹൂസ് ഇനിഷ്യേറ്റഡ്, ഹൂ സ്റ്റാർട്ടഡ് എ ഗുഡ് വർക്ക് ഇൻ യു, ഹി വിൽ ഫുൾഫിൽ ഇറ്റ്, ഹി വിൽ ഫിനിഷ് ഇറ്റ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ നിവർത്തിക്കും. പണി നടക്കുന്ന മൂന്ന് മേഖലകൾ അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്നൊരു കാര്യമാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തെ പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഗോഡ് വാണ്ട്സ് ടു ബിൽഡ് പേഴ്സണൽ ലൈഫ്. രണ്ട്, നമ്മളുടെ കുടുംബം പണിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഗോഡ് വാണ്ട്സ് ടു ബിൽഡ് അവർ ഫാമിലി. മൂന്ന്, ഗോഡ് വാണ്ട്സ് ടു ബിൽഡ് ദ ചർച്ച്. ഈ മൂന്ന് മേഖലകളിൽ ഒരു പണി നടക്കുന്നുണ്ട്. പണി നടക്കുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ആദ്യം നാം വരണ്ടേ? അല്ലെങ്കിൽ നമുക്കിത് മിസ്സായി പോവും, നമുക്കതിൻ്റെ ഭാഗമാകാനായിട്ട് പറ്റത്തില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം പണിയാൻ ആഗ്രഹിക്കുക. കാരണം കർത്താവ് എപ്പോഴും ഒരു പിക്ചർ, കുശവൻ്റെ പിക്ചറാ. ഹി ഈസ് എ പോട്ടർ. ഒരു പണിയെക്കുറിച്ചാണ് പറയുന്നത്. കുശവൻ മനോഹരമായൊരു കളിമൺ പാത്രം ഉണ്ടാക്കി. അപ്പോൾ കർത്താവ് പണിയുന്ന ഒരു പണിക്കാരനാ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ പണിയിൽ നമ്മയും കൂടെ പങ്കാളിയാക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതാ കർത്താവിന്റെ പരിപാടി. അല്ല, കർത്താവ് ഒറ്റയ്ക്ക് പണിയല്ല, നമ്മിലൂടെ നമ്മെ പങ്കാളിയാക്കിക്കൊണ്ട് ഒരു പണി നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുക. നമുക്ക് റോളുണ്ട് ഈ കാര്യങ്ങളിൽ. കർത്താവ് പണിയുമ്പം കർത്താവ് അങ്ങ് പടതു എന്നുള്ളതല്ല, നമുക്ക് റോളുണ്ട്. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഉണ്ട്, പ്രാർത്ഥന, ദൈവവചന ധ്യാനം, ഉപവാസം, ഇതൊക്കെ എൻ്റെ ഒരു ഭാഗമാണ്. കുടുംബം എങ്ങനെയാണ് കുടുംബം പണിയുന്നത്? മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകത്തില്ല. എ കോഡ് ഓഫ് ത്രീ സ്ട്രാൻഡ്. അപ്പോൾ എൻ്റെ വീട്, എൻ്റെ കുടുംബം ദൈവം പണിയണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പണിയപ്പെടാൻ വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം അതിനെ പണിയുന്നത്. അതിന് നമ്മുടെ ഭാഗത്തൊരു റോളുണ്ട്. മേജർ റോള് ദൈവത്തിന്റെ ഭാഗത്താണ്, ദൈവത്തിന്റെ കൃപയാണ് ഭവനം പണിയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ഭാഗത്ത് റോളുണ്ട്. എന്താണ് ആ റോള്? കുടുംബജീവിതത്തിലാണെങ്കിൽ ദ റെസ്പോൺസിബിലിറ്റീസ്. ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ആ അതിലേക്ക് ആയുകയും ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിലാണ് പരിശുദ്ധാത്മാവ് കൃപ കൊടുത്ത് ആ ഭവനം ദൈവം പണിയുന്നത്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടുവീൻ. സബ്മിറ്റ്. കീഴടങ്ങി എന്നുള്ള വാക്ക് ഒത്തിരി ഇതുള്ളതാണ്. ഞാൻ വിധേയപ്പെടുവീൻ, കുറച്ചും കൂടെ ഉള്ള നല്ലൊരു ഒരു വാക്ക് ഉപയോഗിക്കുന്നു, വിധേയപ്പെടുവിൻ. സബ്മിറ്റ്, അവരെ അനുസരിക്കുവിൻ, അവരെ ബഹുമാനിപ്പീൻ. അപ്പോൾ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് നാം അത് ചെയ്യുമ്പോഴാണ് ദൈവത്തിന് ആ കുടുംബം പണിയാൻ പറ്റുന്നത്. കഴിഞ്ഞില്ല. മക്കളെ, അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. ചിൽഡ്രൻ, ഒബേ യുവർ പേരൻസ് ഇൻ ദ ലോർഡ്. അപ്പം മക്കൾക്ക് റോളുണ്ട് അക്കാര്യത്തിൽ. അമ്മയപ്പന്മാരെ അനുസരിക്കാനായിട്ട് റോള് മക്കൾക്കുണ്ട്. ഇനി പിതാക്കന്മാർക്ക് റോളുണ്ട്. പിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ദം കർത്താവിൻ്റെ പഥ്യോപദേശത്തിലും ബാലശിക്ഷയിലും അവരെ വളർത്തുവീൻ, അവരെ കോപിപ്പിക്കരുത്. അപ്പൊ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്, ദേ ഹാവ് റോൾ. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ആ കാര്യങ്ങളിൽ ഒന്ന് ആയുകയും ചെയ്യുകയാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. പ്രസോൺ, അതിലേക്ക് നമ്മൾ ആയുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ പണിയാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാർത്ഥനയാണ്. ഇറ്റ്സ് പ്രേയർ. പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ദാറ്റ് ഇസ് എ കീ. ഒരു ദിവസം തന്നെ പല പ്രാവശ്യം കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒത്തിരി നീണ്ട പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഹൃദയം ഒന്ന് കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിയിട്ട് കർത്താവെ, എൻ്റെ ഭർത്താവിനെ ഏൽപ്പിക്കുന്നു, കർത്താവെ ആ കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടത്താനുള്ള കൃപ കൊടുക്കണേ, കുടുംബത്തെ നയിക്കാൻ ആവശ്യമായ ഗൈഡൻസ് കൊടുക്കണേ. ലോർഡ്, ഗിവ് ഹിം ഗൈഡൻസ്. ആത്മാവിൻ്റെ നിറവ് കൊടുക്കണമേ. ഭാര്യമാരുടെ പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും പ്രാർത്ഥിക്കാതെ നമ്മൾ വെറുതെ കുടുംബം എന്നാ പറഞ്ഞത് പ്രശ്നമാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു കർത്താവിൻ്റെ പണിയിൽ നമ്മെ പങ്കുകാരാക്കിക്കൊണ്ടൊന്ന് പണിയുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഈ പണി നടക്കുന്നുള്ളന്നേ. ഈ നിങ്ങൾ കണ്ടല്ലേ, അണ്ടർ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവം. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ നിങ്ങൾ റിംഗ് റോഡിൽ കൂടെ പോകുമ്പോഴത്തേന് സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് എന്നുള്ള ബോർഡ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. കണ്ടിട്ടുണ്ടോ? കാരണം അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ പറഞ്ഞ ചില സൈഡിൽ കൂടെ പോകണം, ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഈ പണിക്കിടയിൽ എല്ലാം പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന്. കാര്യങ്ങളൊക്കെ മുട്ടും തട്ടും കാര്യങ്ങളൊക്കെ വരും, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ പണി നടക്കുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, പ്രശ്നം ഉണ്ടാവുന്ന വിഷയമല്ലെന്ന്. പക്ഷെ അവിടെയൊക്കെ വീണ്ടും പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങളൊന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് വെക്കാൻ, ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ ഒന്ന് പണിയണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ. ഇൻഡിവിജ്വലി ഓരോരുത്തരെയും ഓർത്ത്, കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വിചാരിക്കുന്നത്. ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. അവിടെയോ ആരോ കഴിഞ്ഞ ദിവസം ഒരു ഒരു എവിടെയോ ജസ്റ്റ് ഒന്ന് വായിച്ചു, അതായത് നിങ്ങൾക്ക് കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ആലിംഗനം ചെയ്യാം. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചു. ചില ആൾക്കാരെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും, ദൂരെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ നമ്മളോട് അകന്നു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് ആലിംഗനം ചെയ്യാനായിട്ട് കഴിയും. അതിലുപേക്ഷ നാം വിചാരിക്കരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. സം പീപ്പിൾ വി കെ നോട്ട് ഹഗ് പേഴ്സണലി ബിക്കോസ് ദർ പേഴ്സണൽ പ്രസൻസ് ഈസ് നോട്ട് ദെയർ, ഓർ ദേ ആർ അവേ ഫ്രം അസ്, ഓർ ദേ ആർ നോട്ട് ഇൻ എ റൈറ്റ് ട്യൂൺ, ബട്ട് വി ക്യാൻ ഹഗ് ദം ഇൻ പ്രേയർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. പ്രാർത്ഥനയുടെ കൂടെ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യം കേട്ടോ, ഞാൻ ഇതൊക്കെ ഓർമ്മപ്പെടുത്തില്ല. 22 വർഷമായിട്ട് പറയുന്ന സഭയിൽ ഓർമ്മപ്പെടുത്തലുകളുടെ ആവശ്യമുള്ളൂ. പ്രാർത്ഥനയോടുകൂടി ചേർന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്ക് മിസ് ചെയ്യുന്നൊരു കാര്യം എന്നറിയോ? വിശ്വാസം. എല്ലായിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചേ, വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഔദാര്യമായി കൊടുക്കും, ദൈവത്തോട് ചോദിക്കട്ടെ. എന്നാൽ വിശ്വാസമില്ലാത്തവൻ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. ഒത്തിരി വാക്യങ്ങളല്ലേ. പ്രാർത്ഥനയോട് ചേർന്നൊരു കാര്യം വിശ്വാസം കൂടിയാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചോണം, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന കാര്യം സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ, വിശ്വാസത്തിന്റെ ഒരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നൊരു സ്ത്രീ അതാ. അവൾ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പലിൽ തൊട്ടപ്പോൾ യേശു പറയുകയാണ്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറഞ്ഞ യേശു അറിയാതെ നടന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കർത്താവ് ആരാ തൊട്ടെ? ഒത്തിരി ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് വരും, കർത്താവിന് അറിയാൻ മേലെ ആരാ തൊട്ടത് ഒക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, കർത്താവ് അവിടെ അങ്ങനെ ബിഹേവ് ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഏതാണ്. കർത്താവ് നമ്മളെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുക അവിടെ. ഗോഡ് ഈസ് ടീച്ചിങ് അസ് അബൌട്ട് ഫെയ്ത്ത്. കർത്താവ് പറഞ്ഞു, ആരോ എന്നെ തൊട്ടു. അവിടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാൻ പറഞ്ഞു, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എവിടെയോ വിശ്വാസം കുറയുന്നൊരു കാലഘട്ടമാണ്. മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ, വിശ്വാസികളെ കണ്ടെത്തുമോ എന്നല്ല, പിന്നെന്താ, വിശ്വാസം കണ്ടെത്തുമോ എന്ന ചോദ്യം കർത്താവ് ചോദിച്ചത്. വിശ്വാസം അത് ഒരു മേഖലയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മേഖലയല്ല ഞാൻ പറഞ്ഞത്, എല്ലാ മേഖലകളിലുള്ള വിശ്വാസമാണ്. ഈ നമുക്കൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചാലൊരു കുഴപ്പമെന്ന് അറിയോ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ നമ്മൾ അടിക്കുന്ന ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും. പിന്നെ ഒരു കാര്യം പോലും നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. ഒരു ചില നെഗറ്റീവ് അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക്. കഴിഞ്ഞ ദിവസം മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ നാലാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാര് എന്ത് ചെയ്തു, കാറ്റും കോളും ഒക്കെ ഉണ്ടായപ്പോഴത്തേന് കർത്താവ് ചോദിച്ചു, ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തി ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്നൊക്കെ പറഞ്ഞു. കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? കർത്താവിനെ വിളിച്ചുണർത്തി തെറ്റൊന്നുമല്ല, കർത്താവിനെ അല്ല പിന്നെ ആരെ വിളിക്കുന്നേ. പക്ഷെ അവരുടെ സ്റ്റേറ്റ്മെന്റിലാണ് തെറ്റുപറ്റിയത്. എന്താണെന്നറിയാമോ? ഞങ്ങൾ നശിച്ചു പോകാൻ പോകുന്നു. സൗരങ്ങളെ, കർത്താവ് അവിടെ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇതാ, ശിഷ്യന്മാരെ നിങ്ങൾ നശിച്ചു പോകത്തില്ലെന്ന്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്ത സമയം മുതൽ നാം തിരിച്ചറിയേണ്ട സത്യം ഇതാ, നശിച്ചു പോകത്തില്ല, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഏറ്റവും അവസാനം എല്ലാം അവസാനിക്കുമ്പോൾ നമ്മൾ വിജയശ്രീലാളിതരായി നിൽക്കും. ഹല്ലേലൂയ, നമ്മൾ നിൽക്കും. പല കാര്യങ്ങളും നമുക്ക് പരാജയമാണെന്നൊക്കെ തോന്നിയേക്കാം, പക്ഷേ കർത്താവ് പറഞ്ഞൊരു കാര്യം അതാ, കാരണം ഇഫ് ഗോഡ് ഈസ് ഫോർ അസ് ഹു ക്യാൻ ബി അഗെയിൻസ്റ്റ് അസ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? ഞാൻ പറഞ്ഞ അവിടെയൊക്കെ നമ്മുടെ 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 ജീവിതത്തിലെ കുറവുകളും ഇതൊക്കെ വിട്, കർത്താവ് ഡീൽ ചെയ്യട്ടെ. ഓക്കെ, ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഈ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടു കൂടിയുള്ള കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ കുടുംബത്തിൻ്റെ മേഖലയിൽ ഉണ്ടാകട്ടെ. എല്ലാം നെഗറ്റീവ് ആണെന്ന് തോന്നുമ്പോഴും വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം, കാരണം വിളിച്ചവൻ വിശ്വസ്തൻ. വിളിച്ചവനിലേക്കാണ് നമ്മൾ നോക്കുന്നത്, നമ്മിലേക്കല്ല, സാഹചര്യങ്ങളിലേക്കല്ല, നമ്മുടെ പോരായ്മകളിലേക്കല്ല, ഒന്നുമല്ല, നമ്മൾ നോക്കുന്ന ഒറ്റയാളിലേക്കാ, നമ്മെ വിളിച്ച കർത്താവ്. ഇനി പിന്നാലെ ഞാൻ പറയാം, ഒരു പോരാട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയുണ്ട്, ഒരു വാക്ക് അതിനെക്കുറിച്ച് പറയാം. എന്താണെന്നറിയാമോ? ഫ്ലെയിമിംഗ് ആരോസ് ഓഫ് ദ ഡെവിൾ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയാമോ? എന്റെ മലയാളം അങ്ങനെ, ഫ്ലെയിമിംഗ് ആരോസ് ഓഫ് ദ ഡെവിൾ. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. ശ്രദ്ധിച്ച്, ഇപ്പൊ പിശാച് തീയമ്പുകൾ വിടുക, അതിനെ എതിർക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, വിശ്വാസം എന്ന പരിച. ടു റെസിസ്റ്റ് ദി അറ്റാക്ക് ഓഫ് ദ ഡെവിൾ വി നീഡ് ടു ടേക്ക് അപ്പ് ദ ഫെയ്ത്ത്. എന്താ അങ്ങനെ പറയാൻ കാര്യം? പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ് ദൈവമക്കളുടെ മനസ്സിലേക്ക് നിരാശ കൊണ്ടുവന്നിടുക, എല്ലാം നെഗറ്റീവായിട്ട് തോന്നിപ്പിക്കുക, ഒരു സാധ്യതയുമില്ല, ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, തകർന്നു പോവും, ഇതോടുകൂടി എല്ലാം തീരും. ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകൾ പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒന്നാ. അതിനെ ജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, എന്താണ്? വിശ്വാസം. എന്നെ വിളിച്ച കർത്താവ്, വാഗ്ദത്തം ചെയ്ത കർത്താവ്, എന്നെ സ്നേഹിക്കുന്ന കർത്താവ്, എന്നെ പേര് ചൊല്ലി വിളിച്ച കർത്താവ്, അമ്മയുടെ ഉദരത്തിൽ ഇരുവാകുന്നതിന് മുൻപേ എന്നെ അറിഞ്ഞ്, എന്നെ പേര് ചൊല്ലി വിളിച്ച എന്റെ കർത്താവ്. ഈ ബോധ്യമാണ്, ഈ കോൺഫിഡൻസ്, എന്നെ സ്നേഹിക്കുന്ന, അറിയുന്ന, പരിപാലിക്കുന്ന, ഉള്ളംകരങ്ങളിൽ താങ്ങുന്ന, വഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലാണ് എൻ്റെ ജീവിതം എന്നുള്ളൊരു വിശ്വാസം. അവിടെ മാത്രമേ നമുക്ക് പിശാചിൻ്റെ തീയമ്പുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജയിക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് ദിറ്റ്സ് ആൻ എവറി ഡേ ബാറ്റിൽ, എല്ലാ ദിവസവും ഉള്ളൊരു ബാറ്റിലായിരുന്നു. ചില സമയത്ത് അത് കൂടുതലായിരിക്കും, എല്ലാ ദിവസവും ഈ ബാറ്റിലുണ്ട്, പെട്ടെന്ന് നിരാശ കയറി അടിക്കും. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥന വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന, ലോങ് ടൈം ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത്, അത് നിരന്തരമായൊരു കണക്ഷനാ, നിരന്തരമായി ഓർമ്മ വരുമ്പോഴൊക്കെ അത് പ്രാർത്ഥനയാക്കി മാറ്റാം, ആഗ്രഹചിന്തകൾ കയറി വരുമ്പോൾ ഒരു പ്രാർത്ഥനയായി മാറ്റാൻ. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ വരിക. ഞാൻ എൻ്റെ സഭയെ പണിയും. അത് നമ്മൾ ഓർക്കും, അതൊരു ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് അല്ല, ദിറ്റ് ഇസ് എ വെരി സീരിയസ് സ്റ്റേറ്റ്മെന്റ്. കർത്താവ് സഭയെ പണിയുന്നതിനെ കുറിച്ച് പറഞ്ഞപാട് തൊട്ടടുത്തൊരു വാക്യം താഴെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ 21 വാക്യം, Matthew 16:21.
അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു, കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി.
സഭയെ പണിയും എന്ന് പറഞ്ഞിട്ട് ഉടനെ അടുത്ത കർത്താവ് സംസാരിക്കുന്നത് ക്രൂശ് മരണത്തെ കുറിച്ചാണ്. കാരണം സഭയുടെ പണിയുടെ ഫൗണ്ടേഷൻ കർത്താവിന്റെ ക്രൂശ് മരണമാണ്. ഇനി കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ, സഭ എന്ന് പറഞ്ഞൊരു ഹെവൻലി ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് കർത്താവ് കടന്നുപോയൊരു കാര്യമാണ് ക്രൂശ് മരണം. ക്രൂശ് മരണത്തിന്റെ ലക്ഷ്യം പാപമോചനത്തിൽ നിർത്തരുത്. തീർച്ചയായിട്ടും ക്രൂശ് മരണത്തിലൂടെയാണ് പാപമോചനം ഉണ്ടാകുന്നത്, അതിലൂടെയാണ് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ഫോർഗിവ്നെസ് ഓഫ് സിൻ കംസ് ത്രൂ ദ ക്രോസ്. പക്ഷേ അവിടെ കൊണ്ട് നിൽക്കുന്ന ഒരു കാര്യപരിപാടി അല്ലത്, അതിൻ്റെ അപ്പുറത്ത് കർത്താവിൻ്റെ ഉദ്ദേശം ഒരു സഭയാണ്, എ ഹെവൻലി ഒബ്ജക്റ്റ്. അതാ സഭ. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്നത് സഭ എവിടെ നിന്നിറങ്ങി വരുന്ന, സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നതായിട്ട് കാണുന്നേ. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. സഭയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ആദ്യത്തെ ഒരു പിക്ചർ സ്വർഗത്തിന്റെ പിക്ചറാണ്. നമ്മളെ കഴിഞ്ഞ സഹോദരൻ ഓർപ്പിച്ച പോലെ നിക്ഷേപമുണ്ട്, പിന്നെ എന്തും കൂടെ ഉണ്ട്, കളിവൺ പാത്രമുണ്ട്. അപ്പം സ്വർഗത്തിന്റെ ഒരു പിക്ചർ. അപ്പൊ സഭ, ദൈവം അതിനെ കാണുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞകാല നിത്യതയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തൊരു സംഭവം എന്താണെന്നറിയാമോ? വരുംകാല നിത്യത മുഴുവൻ നമ്മൾ മാത്രം പോരാ, നിത്യകാലം മുഴുവൻ നമ്മോടുകൂടെ ജീവിക്കാനായിട്ട് എന്തും കൂടെ വേണം? സഭ. ഇറ്റ്സ് എ ഹെവൻലി ഒബ്ജക്റ്റ്. കർത്താവ് കുരിശിൽ മരിക്കുമ്പോഴും കർത്താവിന്റെ മനസ്സിലുള്ളത് സഭയാ. Christ loved the church and he gave himself for the church. Ephesians ലേഖനം 5 വാക്യം വേണം, ജസ്റ്റ് ഒന്ന് എടുത്തു. Ephesians ലേഖനം 5 അതിന്റെ 26, 27 വാക്യം വായിച്ചു.
അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ.
ഇംഗ്ലീഷ് 25 വാക്യം വായിച്ചു. 25,
ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി.
ഇംഗ്ലീഷ് വായിക്കും, കുറച്ചും കൂടെ ക്ലിയർ ആണ്. Husbands, love your wives, just as Christ also loved the church and gave himself up for her. Christu sabaye snehichittu thannathan avalku vendi elpichu koduthu. Ippa karthavu kurishil marikkumbol കർത്താവിന്റെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്താണ്? സഭ. ഈ സഭ എന്നിങ്ങനെ പറയുമ്പോൾ സാറിന് എന്നെ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ ഒത്തിരി തെറ്റിദ്ധാരണ വരുന്ന സാറിന്, ബിൽഡിംഗ് അല്ല, അതിനെ കുറിച്ചല്ല ഇനി പറയുന്നത്, ബിൽഡിംഗ് അല്ല, ഇനി ഒറ്റ ആൾക്കാരും അല്ല, പിന്നെന്താണ്? ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. അതാണ് സഭ. തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് ചർച്ച്. ഇനി എങ്ങനെയാ സഭയെ പണിയുന്നേ? അവിടെ ഞാൻ നേരത്തെ പറഞ്ഞേ, കുടുംബത്തെ പണിയുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് റോൾ ഉള്ളതുപോലെ ഈ സഭ പണിയുമ്പോൾ സഭയിലുള്ളവർക്കും റോളുണ്ട്, എല്ലാവർക്കും റോളുണ്ട്. എഫ് എസ് ലേഖനം അവിടെ വ്യക്തമായിട്ട് അവിടെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. എഫ് എസ് ലേഖനത്തിൽ അതിൻ്റെ 2 എഫേഷ്യൻസ് 2:20, 21, and 22 എഫേസ്യർ 2:20, 21, 22
ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു.
മൊത്തം ബിൽഡിംഗും പണിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. 21 In whom the whole building being fitted together is growing into a holy temple in the Lord. In whom you also are being built together into a dwelling of God in the Spirit. ഈ പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ കർത്താവ് ഒരു പ്രധാനപ്പെട്ട പണിയിലാണ്, സഭയുടെ പണിയില. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനം അതാ ഉപദേശം, ദാറ്റ്സ് എ ടീച്ചിങ്. പിന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ സഭയെ പണിതുകൊണ്ടിരിക്കുക. ഇനി അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. എന്തെന്നറിയാം? എഫ് എസ് ലേഖനം തന്നെ അതിൻ്റെ 4 അതിൻ്റെ 11
അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർദ്ധനയ്ക്കും ആകുന്നു.
ഓക്കെ, ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചോട്ടെ. For the equipping of the saints, for the work of service, to the building up of the body of Christ. കർത്താവ് ചിലരെ അപ്പോസ്തോലന്മാര്, പ്രവാചകന്മാര്, ഇടയന്മാര്, ഉപദേഷ്ടാക്കന്മാര്, സുവിശേഷന്മാരാ, 5 അല്ലെ 4 എന്ന് പറയും എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ഓഫീസുകൾ കൊടുത്തതിന്റെ കാര്യം എന്തിനു വേണ്ടിയിട്ടാണ്? ടു ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഈ സഭ പണിയപ്പെടുവാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം പണിയുന്നു. ദൈവം എങ്ങനെയാ പണിയുന്നേ? അതിനു വേണ്ടിയിട്ട് കർത്താവ് ചിലരെ എഴുന്നേൽപ്പിച്ചു. ഒരു കാറ്റഗറി എഴുതിയിരിക്കുക, 5 ഇവരെ എഴുന്നേൽപ്പിച്ചിരിക്കുക. ഇതിനു വേണ്ടിയിട്ടാ സഭ പണിയാൻ. എന്നിട്ട് അവിടെ ഒരു വാക്യം കൂടെ എഴുതിയിരിക്കണേ, ഒരു വാക്യം കൂടെ വായിച്ചോണേ, അതിന്റെ 16
ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിനും അംഗത്തിന്റെ അതാത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു.
ഫ്രം ഹും ദ ഹോൾ ബോഡി ബീങ് ഫിറ്റഡ് ആൻഡ് ഹെൽഡ് ടുഗദർ ബൈ വാട്ട് എവറി ജോയിന്റ് സപ്ലൈസ് അക്കോർഡിംഗ് ടു ദ പ്രോപ്പർ വർക്കിംഗ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ പാർട്ട് കോസസ് ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. ശ്രദ്ധിച്ചേ, ഈ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത അതാ. എന്തുണ്ട് ശരീരത്തിൽ? ഞരമ്പുകളുണ്ട്, ജോയിൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും അതതിൻ്റെ ഫങ്ഷൻ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴേ ഈ ശരീരം മുഴുവൻ വളരുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കുഞ്ഞു പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊച്ചു പിള്ളേർ ഉണ്ടായിക്കഴിഞ്ഞ പിള്ളേർ അവരെന്താ ചെയ്യുന്നത്? അവരിങ്ങനെ എപ്പോഴും ഈ കയ്യും കാലും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളവർക്ക് എന്തിനാ ഈ കയ്യും കാലം എപ്പോഴും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്? ഈ കയ്യും അപ്പം എന്നാ ഈ ചിലർ എടുത്തുകൊണ്ടിരിക്കും. അപ്പം അമ്മമാർ പ്രായമുള്ളവർ പറയും, ഈ കുഞ്ഞുങ്ങളെ എവിടെ കിടത്ത്, അവർ കളിക്കട്ടെ. കളിച്ചാലേ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? വളരുള്ളൂ. കേട്ടിട്ടില്ലേ? നമ്മുടെ അമ്മച്ചിമാർക്ക് സയൻസ് ഒന്നും അറിയത്തില്ലെങ്കിലും അവർക്ക് എവിടെയോ ഒരു ദൈവജ്ഞാനം ദൈവം കൊടുത്തു. പിന്നെ എപ്പോഴും കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ കയ്യിൽ താഴത്തുമില്ല, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവർ ഈ ഒരു ഫങ്ഷനിങ് നടന്നുകൊണ്ടിരിക്കുക, ദ ഹോൾ ബോഡി. എന്നു പറഞ്ഞതുപോലെ സഭയിലെ ഓരോ അംഗങ്ങളും ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് ആ സഭ മൊത്തം വളരുന്നത്. ഫംഗ്ഷൻ ഇല്ലാത്ത ഒരവയവുമില്ല. എല്ലാ അവയവങ്ങൾക്കും എന്തുണ്ട്? ഓരോ ഗിഫ്റ്റുണ്ട്, ഓരോ ഉത്തരവാദിത്വമുണ്ട്. ഇതൊരുമിച്ച് ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സഭ വളരുന്നത്. എനിക്ക് സമയമില്ല. റോമാലേഖനം 12-ാം എടുക്കുമ്പോഴത്തേനും ഗിഫ്റ്റുകളുടെ നീണ്ട നിര കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഗിഫ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ അംഗവും, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുക, എനിക്ക് ഇഷ്ടമല്ല പറയുന്നത്, പക്ഷെ വീണ്ടും പറയാതിരിക്കാൻ വല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്, ഞായറാഴ്ച മീറ്റിംഗ് മാത്രമല്ല സഭ. ഞാനിത് പറയുന്ന ഒരു എന്നാ പറഞ്ഞത്, ഒരു കുറച്ചും കൂടെ മുമ്പോട്ട് നമ്മൾ പോകുന്തോറും അങ്ങനെ ആയി തീരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു മീറ്റിംഗ്, ഇനി ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു മീറ്റിംഗാ, ഫൈൻ, സാരമില്ലെന്ന്. പക്ഷേ 10 വർഷമായവരും ഒരു ഞായറാഴ്ച മീറ്റിംഗ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഭയെക്കുറിച്ച് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു മീറ്റിംഗ് കൂടി 10 പാട്ടുപാടി 2 പ്രസംഗം കേട്ട് പോകുന്ന അല്ല സഭ. നോ, അതിൻ്റെ അകത്ത് ഒത്തിരി ഫംഗ്ഷനിങ് ഉണ്ട്. എന്ത് ചെയ്യുക? ഒരാത്മീയ വളർച്ച പ്രാപിക്കുക. ഓരോ അംഗവും ക്രിസ്തു എന്ന തലയോളം വളരുക. ഇങ്ങനെയൊക്കെ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന്. അപ്പോൾ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എൻ്റെ ഫംഗ്ഷൻ എന്താ, എൻ്റെ റോൾ എന്താ, ഞാൻ എന്താ ചെയ്യേണ്ടത്. ചെയ്യേണ്ടത് മാത്രമല്ല, അത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. എന്തുകൊണ്ടെന്ന് അറിയോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിനും ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തേ. എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് നാം ആ ഒരു പണിയുടെ ഭാഗമാണെന്ന് ചിന്തിക്കുമ്പോഴാ. ഞാൻ പറഞ്ഞത് ഇവിടെ ഇന്റർസീഡ് ചെയ്യുന്ന സഹോദരിമാരും ഉണ്ട്, ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. സഹോദരിമാരെ, നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇന്റർസീഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളൊരു ഫംഗ്ഷനിങ്ങിലാണ്. യു ആർ ഇൻ എ ഫംഗ്ഷൻ. അത് ചെറിയ കാര്യമായിട്ട് കരുതരുത്, അത് വലിയ കാര്യമാണ്. ലോകത്തിൽ വലിയ ഉണർവുണ്ടായ കാലഘട്ടങ്ങളിൽ ചാൾസ് ഫിന്നിയുടെ ഉണർവിനെ കുറിച്ച് നിങ്ങൾ കേട്ടുകയാണ്. ചാൾസ് ഫിന്നിയുടെ കാലഘട്ടത്തിൽ വലിയ ഉണർവുണ്ടായി. ചാൾസ് ഫിന്നി നോക്കുമ്പോൾ ആൾക്കാർക്ക് പാവബോധം വരികയെന്നൊക്കെ വായിച്ചിട്ടുള്ളത്. അതിൻ്റെ കാര്യം, ചാൾസ് ഫിന്നി അവിടെ മീറ്റിങ്ങിന് പോകുന്നതിന് മുൻപ് അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഫാദർ നാഷ്. പിന്നെ ഇവരോടും കഴിഞ്ഞ് സംസാരിച്ചു. പിന്നെ അവർ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞു എനിക്ക് അറിയത്തില്ല, ഐ ഡോണ്ട് നോ. ഫാദർ നാഷ് എന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേരാണ് ഫാദർ നാഷ്. അദ്ദേഹം വേറെ പ്രത്യേകിച്ച് ഫാദർ ഒന്നും അല്ല, ഫാദർ നാഷ് എന്നൊരു പേരാണ് ഇദ്ദേഹം. ഈ മനുഷ്യൻ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ കയറിയിട്ട് അലറിക്കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ആൾക്കാരുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്. ചാൾസ് ഫിന്നി പറഞ്ഞു, ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ മിനിസ്ട്രി. അപ്പോൾ നമ്മൾ ഒരു നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു 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 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളതിൻ്റെ ഫംഗ്ഷനിങ്ങിലാ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. അങ്ങനെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ മിഷൻ വേലയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങളങ്ങനെ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക ബ്ലെസ്സിങ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എപ്പോഴും നിങ്ങൾ ആത്മീയ ഉത്സവത്തിൽ നിൽക്കാൻ പറ്റും. ഒരേരിയ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനിങ് എൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് ഞാനത് തിരിച്ചറിയണം. എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി? എന്താണ് കർത്താവ് പ്രയോജനമില്ലാത്ത ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഇനി എന്തുകൊണ്ടാണെന്നറിയാമോ പലപ്പോഴും നമുക്ക് ഫംഗ്ഷനിങ് പ്രോപ്പർ അല്ലാത്തേ? ഒരു വാക്കിയുടെ വായിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. കൊളോസ് ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. കൊളോഷ്യൻസ് ചാപ്റ്റർ 2:18-19.
താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്.
തലയായവനിൽ നിന്നല്ലോ
ശരീരം മുഴുവനും
സന്ധികളാലും
ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ച് ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു.
ശ്രദ്ധിച്ചേ, നോട്ട് ഹോൾഡിംഗ് ഫാസ്റ്റ് ടു ദ ഹെഡ് ഫ്രം ഹും ദി എൻറ്റയർ ബോഡി ബീങ് സപ്ലൈഡ് ആൻഡ് ഹെൽഡ് ടുഗദർ ബൈ ദ ജോയിൻസ് ആൻഡ് ലിഗമെന്റ്സ് ഗ്രോസ് വിത്ത് എ ഗ്രോത്ത് വിച്ച് ഇസ് ഫ്രം ഗോഡ്. ശ്രദ്ധിച്ച സൗരങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യാട്ടോ, വേണേൽ മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്തിട്ടു. ശ്രദ്ധിച്ചേ, ഈ തലയിൽ നിന്നാണ് എല്ലാ ഫംഗ്ഷനിങ്ങും നടക്കുന്നത്, എല്ലാ കമാൻഡ്മെന്റും തലയിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ഒരാൾ ഒരു സൈഡ് തളർന്നുപോയി, എന്താ തളർന്നു പോകുന്നതുകൊണ്ട് ഫംഗ്ഷനിങ് നടക്കുന്നില്ല, അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം തലയിൽ നിന്നുള്ള കമാൻഡ്മെന്റ് ഈ ഓർഗൻസിന് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഓരോ നമ്മുടെ കണ്ണൊന്ന് ചിമ്മുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? തലയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കമാൻഡ്മെന്റ് വരുന്നു, തിരിച്ചങ്ങോട്ടേക്ക് പോകുന്നു. ഈ ഫംഗ്ഷനിങ് നിരന്തരം നമ്മുടെ ബോഡി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ തലയെ മുറുകെ പിടിക്കാതിരുന്നാൽ ഈ ഫംഗ്ഷനിങ് നടക്കത്തില്ല. ക്രിസ്തുവിനെ, ക്രിസ്തുവുമായിട്ടുള്ള നിരന്തരമായൊരു കൂട്ടായ്മ, കർത്താവിൽ നിന്ന് കേൾക്കാൻ, കർത്താവിനെ ശ്രദ്ധിക്കാൻ, കർത്താവിന്റെ ഹിതം ചെയ്യാൻ, കർത്താവിനെ ആരാധിക്കാൻ, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു കണക്ഷനാണ് ഈ ഫംഗ്ഷനിങ് പ്രോപ്പറായിട്ട് നടക്കുന്നതിൻ്റെ കാര്യം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം എന്നാണെന്ന് അറിയാമോ? ഈ കണക്ഷൻ എവിടെയോ എൻ്റെ പോയി കിടക്കുക. ഷോക്കായിരിക്കാം, തളർന്നു പോയതായിരിക്കാം, ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരേണ്ടത് ഈ ഒരു കണക്ഷനിലേക്കാ. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി അതാ. അവൻ എന്നെക്കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും, അവൻ എന്നെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കും, അവൻ എന്നെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. യേശു പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവിലെ ഈ ഫംഗ്ഷൻ നടക്കുള്ളൂ. അവിടെയാണ് നമ്മൾ അതുകൊണ്ട് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം, ആത്മാവിനോടുള്ള സംഭാഷണത്തിൽ നടക്കണം, ഈ കമ്മ്യൂണിക്കേഷൻ നടക്കണം. ഇറ്റ്സ് പോസിബിൾ. എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഒരു പക്ഷേ ഇതൊക്കെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. എനിക്കറിയാം, ബാംഗ്ലൂർ പട്ടണത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ തിരക്ക് എനിക്കറിയാം. ഞാൻ പറഞ്ഞത്, ഈ തിരക്കുകളുടെ നടുവിൽ ഈ കണക്ഷൻ സൂക്ഷിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം അടുത്ത ഭാഗം പറയുന്നൊക്കെ എൻ്റെ സീരിയസ്നെസ് മനസ്സിലാവും. യുദ്ധത്തിൻ്റെ സമയത്ത് ആലോചിച്ച് നോക്കി, അവിടുത്തെ മെയിൻ കമാൻഡറുമായിട്ടുള്ള കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാ സംഭവിക്കുന്നത്? സ്ഥലങ്ങളെ പട്ടാളക്കാർ ചുമ്മാ പോയി യുദ്ധം ചെയ്യല്ലേ ചെയ്യുന്നത്? ചുമ്മാ പോയി കാണുന്നവരെല്ലാം വെടിവെച്ചിടുകയാണോ? അല്ല, അവരുടെ വ്യക്തമായ ആ കമാൻഡർ അവർക്ക് കൽപ്പന കൊടുക്കും, ഓക്കെ ഇപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് പോവാ, അവിടെ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ മാറിയിരിക്കുക, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. കമാൻഡർ നിരന്തരം കണക്ഷൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെയാണ് ഓരോ പടയാളിയും ഫംഗ്ഷൻ ചെയ്യുന്നത്. കമാൻഡർ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കാതെ പോയാൽ അവന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ തലയുമായിട്ടുള്ള കണക്ഷൻ, നിരന്തരം കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഒരു ഹൃദയം. വീഴ്ചകൾ സംഭവിക്കാം, അന്ന് ഏറ്റു പറഞ്ഞു, വീണ്ടും കർത്താവിനെ ഒന്ന് സ്തുതിക്കുന്ന അല്പസമയങ്ങൾ. വലിയ, ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം വലിയ നീണ്ട കാര്യമൊന്നും അല്ലെന്ന്. ജോലിക്കാരായ സൗരങ്ങൾ ഒത്തിരി പേരിട്ടിരിക്കുന്ന ഭൂരിപക്ഷം പേരും. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജോലിയുടെ തിരക്കിനിടയിൽ ഒരു 5 മിനിറ്റ് ഹൃദയം കർത്താവിലേക്ക് ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റിയാൽ, ഒന്ന് സ്തുതിക്കാൻ പറ്റിയാൽ തന്നെ ആ കണക്ഷൻ വീണ്ടും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒന്ന് പ്രാർത്ഥനയിൽ നിന്ന് ഹൃദയം കർത്താവിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ചു, ഒന്ന് ഇൻ്റർസീഡ് ചെയ്തു, അപ്പോൾ വീണ്ടും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ ഒരു കണക്ഷനിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഫ്രഷ് ആയിരിക്കും. അല്ലെ, വചനം ഒന്ന് ധ്യാനിച്ചു, വചനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു. സിമ്പിൾ, ഞാൻ പറഞ്ഞു വലിയ കാര്യങ്ങളല്ലെന്ന്. ഈ ത്രൂ ഔട്ട് ദ ഡേ ഇതുപോലുള്ള ആ കണക്ഷൻ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിച്ചു. എന്താ ആത്മാവെ സംസാരിക്കുന്നത്? എന്താ ഞാനിപ്പോൾ, എന്താ ഈ വ്യക്തിയോട് സംസാരിക്കണമല്ലോ, എന്താ ഞാൻ പറയേണ്ടത്? ലോർഡ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കണേ, പറയാനുള്ള ജ്ഞാനം തരണമേ. സിമ്പിൾ പ്രാർത്ഥന. എൻ്റെ ബോസിനോട് സംസാരിക്കാൻ ജ്ഞാനം തരണേ. നമ്മുടെ ജോലിയിലെല്ലാം ഒക്കെ കർത്താവിനെ ഉൾപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞേ. കുടുംബത്തിൽ കർത്താവിനെ ഉൾപ്പെടുത്തുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പണിയിൽ ഈ സഭാപണിയിൽ നമ്മയും കൂടി പങ്കാളികളാക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. തലയുമായിട്ടുള്ള കണക്ഷനിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ സമയത്ത് നമ്മളൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഒരാളോട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. ഒരു ഹായ് പറഞ്ഞാൽ മതി, നമ്മളൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഓക്കെ, ഞാൻ എൻ്റെ അടുത്ത ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അതും കൂടെ മനസ്സിലായില്ലെങ്കിൽ ഇത് പൂർത്തിയാകത്തില്ല. പക്ഷേ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, 16 പാതാള ഗോപുരങ്ങൾ അതിനെ ഗേറ്റ്സ് ഓഫ് ഹേഡീസ് വിൽ നോട്ട് പ്രിവെയിൽ ദ ചർച്ച്. അതിൻ്റെ അർത്ഥം എന്നാ അറിയാമോ? എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം പാതാള ഗോപുരങ്ങൾക്കൊരു പോരാട്ടം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചിലപ്പോൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണേ. നമ്മൾ മറന്നു പോകുന്നൊരു ഫാക്ടറുണ്ട്. എന്താണ് മറന്നു പോകുന്നറിയാമോ? ഈ നമുക്കെതിരെ ഒരു പോരാട്ടമുണ്ട്, ഒരു യുദ്ധമുണ്ട്, പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം മറന്നുപോകും. പക്ഷെ കർത്താവ് പറഞ്ഞത് ജയിക്കത്തില്ല. പക്ഷെ അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു പോരാട്ടമുണ്ട് നമുക്ക്. സഭയുടെ പണിക്കകത്തൊരു പോരാട്ടമുണ്ട്. അതൊരു അത് തന്നെ ഒരു നീണ്ട ടോപ്പിക്കാണ്. ഞാനൊന്ന് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം, ഈ സുവിശേഷ വേലയിൽ മുന്നേറുമ്പോൾ ഒരു പോരാട്ടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, നിങ്ങളിപ്പോൾ ഇവിടെയുള്ള മിഷണറീസിനോട് ചോദിക്കുകയാണ്, അവർ ഒറ്റ കാര്യം പറയും, പൈസയൊന്നുമല്ല ഇമ്പോർട്ടൻ്റ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അറിയത്തില്ല സൗരങ്ങളൊരു പോരാട്ടത്തിൻ്റെ മേഖല. ഏറ്റവും വലിയ പോരാട്ടം എന്നറിയാമോ? മനസ്സിടിച്ച് കളയും. നിങ്ങളത് ചോദിക്കണം. ഈ നോർത്തിലും ഒക്കെ അല്ലെങ്കിൽ റിമോട്ട് സ്ഥലങ്ങളിൽ സുവിശേഷവേലയ്ക്ക് പോയ ആൾക്കാരോട് ചോദിക്കണം, എന്താണ് അവരുടെ പ്രധാനപ്പെട്ട പോരാട്ടം? ഒരു റീസണും ഇല്ല. കഴിക്കാൻ ആഹാരമുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മനസ്സങ്ങ് ഇടിഞ്ഞു പോവുക. അതാ നേരത്തെ പറഞ്ഞത്, ദുഷ്ടന്റെ തീയമ്പുകൾ. സുവിശേഷ വേലയിൽ അധികമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആരോട് നിങ്ങൾ വേണം ചോദിച്ചു? അവരാദ്യം പറഞ്ഞൊരു കാര്യം അറിയാമോ? പെട്ടെന്ന് മനസ്സങ്ങ് ഇടിഞ്ഞു പോകുന്ന ലെവലിൽ ഒരു പോരാട്ടോ. കാരണം അറിയാമോ, മനസ്സിടിഞ്ഞു പോയാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിശാചനെന്നറിയാം, ഒരുത്തരം എൻകറേജ്ഡ് ആണെങ്കിൽ അവൻ 10 വരെ പിടിക്കും. അവൻ എവിടെങ്കിലും പോയി പ്രസംഗിച്ചു, ആര് വന്നെന്ന് പറഞ്ഞാൽ പോലും വിഷയമല്ല. പക്ഷെ മനസ്സിടിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിടിഞ്ഞ പുരുഷൻ മതിലില്ലാത്ത പട്ടണം പോലെയാണെന്ന് പറഞ്ഞ വാക്യം വായിച്ചിട്ടില്ലേ? ഈ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് ഇതിനെക്കുറിച്ച് എനിക്ക് ബോധം തന്നപ്പോഴത്തേക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിലിപ്പിന് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ചു. നവീൻ, ഞാൻ കഴിഞ്ഞ ദിവസം നവീനെയൊക്കെ വിളിച്ചു. ജോബിൻ, ഞാൻ പറഞ്ഞത് ഇവിടുന്ന് പോയ സൗരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് അധികമായൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. ജലഹളി നെൽദോയും പ്രൈസും അവർ എന്നെ ബംഗാളിലേക്ക് പോവാണ്. ഇപ്പം ഞാൻ പറഞ്ഞ സ്വരങ്ങളെ പണ്ടത്തെ പോലല്ല, 2020 അടുത്ത ഫേസിലേക്ക് നമ്മൾ പോവുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. അടുത്ത ഫേസിലേക്കാണ്. നാളുകൾ കഴിയും തോറും ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കുക, നാളുകൾ കഴിയും തോറും പോരാട്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് സീരിയസ് ആകുന്നില്ല. നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നാം ഓരോരുത്തരും യുദ്ധക്കളത്തിലാണ്. എഫേസ് ലേഖനം ആ വാക്യോട് വായിച്ചു, ഞാൻ അവസാനിപ്പിക്കട്ടെ. എഫേസ് ലേഖനം അതിൻ്റെ 6 അതിൻ്റെ 10-11 വാക്യങ്ങളൊന്ന് വായിക്കാൻ പെട്ടെന്ന്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. 18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ശ്രദ്ധിച്ചേ, സകല വിശുദ്ധന്മാർക്കും. പിന്നെ പൗലോസ് പറഞ്ഞു, എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാ സ്വരങ്ങളെ, സുവിശേഷ വേലയുടെ ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പോരാട്ടത്തിലൂടെ കടന്നു പോകുന്നത്. കാരണം എന്തറിയാമോ, ഡയറക്റ്റ് അറ്റാക്കാണ്. അതായത് മിലിറ്ററിയിലാണെങ്കിൽ ഈ ശത്രുവുമായിട്ട് നേർക്കുനേരെയുള്ള ഫൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കണം. ആണ്ടിനും ചങ്ങരാന്തിക്കും പ്രാർത്ഥിച്ചൊരു കാര്യമില്ല. നിരന്തരമായിട്ടുള്ളൊരു പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സുവിശേഷ വേലയിലായിരിക്കുന്നവർ സ്വരങ്ങളൊന്ന് ആലോചിക്കുക. പിശാചിൻ്റെ വായിക്കിടക്കുന്ന ഒരുത്തനെ അവിടെ നിന്ന് പൊക്കിയെടുക്കുന്ന പരിപാടിയാണ്. അവൻ വെറുതെ ഇരിക്കുമോ? അപ്പം അവനവൻ്റെ തന്ത്രങ്ങളുമായിട്ട് വരും. പാതാളഗോപുരം ജയിക്കത്തില്ല, പക്ഷേ ഇന്നെഫക്റ്റീവ് ആക്കാൻ വേണ്ടി അവൻ തന്ത്രങ്ങൾ വനയും. We need to pray fervently. ഇതൊരു ലോങ് ടോപ്പിക്കാ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുക. ഞാൻ നടച്ചു വെച്ചോട്ടെ. ഇപ്പൊ നാം ഓരോരുത്തരും ഒരു പോരാട്ടത്തിലാണെന്ന് ചിന്തിച്ചോണം. സുവിശേഷ വേലയിലായിരിക്കുന്നവർ അടുത്ത നിലയിലുള്ള പോരാട്ടമാ. ലീഡർഷിപ്പിലേക്ക് വരും തോറും പോരാട്ടം കൂടുതലാണ്. കാരണം എന്നറിയാം, പിശാചിനറിയാം, ഒരു ലീഡറെ ഡിസ്കറേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കൂടെയുള്ള ഒത്തിരി പേര് ഡിസ്കറേജ്ഡ് ആവും. പിശാചിനറിയാം ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ആരോപണങ്ങൾ. പൗലോസ് പറഞ്ഞത് കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്. ഞാനൊരു കാര്യം കൂടെ പറയാം പ്രിയ സഹോദരങ്ങൾ, എന്തെങ്കിലുമൊക്കെ നെറ്റിൽ വാർത്ത കേട്ടിട്ട് ചുമ്മാ ഫോർവേഡ് ചെയ്യരുത് പ്ലീസ്. അവിടെ ഒരു ദൈവദാസം വീണു, പിന്നെ ഭയങ്കര ഫോർവേഡാണ്. ഞാൻ പറഞ്ഞ വീഴും എന്ന് ഓർത്ത് അലറി കരയണം എന്നറിയാമോ? കാരണം ഒരു ഒരു പടയാളിയും കൂടെ വീണു പോയല്ലോ. ആരോ ഒരാൾ പറഞ്ഞു, ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ തമ്മിലടിയുള്ളത്. സോഷ്യൽ മീഡിയ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഞാൻ ചോദിക്കുന്നത് അതൊക്കെ വിട്, മറ്റുള്ളവരെ അവരുടെ വഴിക്ക് വിട്, അവരെന്തേലും ആയിക്കോട്ടെ. നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സിലാണ് നമ്മളായിരിക്കുന്നത്. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ഇരിക്കേണ്ടതല്ലയോ. ഐ ഹാവ് ടു ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്. അവർ വീണുപോയ കാര്യം, അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ പോയി. ഞാൻ പറഞ്ഞു, അവരൊക്കെ എവിടെയെങ്കിലും പോട്ടെന്ന്, അതൊന്നും അല്ല നമ്മുടെ കാര്യം. നമ്മളെ വിളിച്ചിരിക്കുന്ന വെളിയിലേക്ക് ആയുന്നൊരു കാര്യത്തിലേക്കാണ് കർത്താവ് നമ്മെ ഇപ്പോൾ വിളിക്കുന്നത്. അല്ലാതെ അവരുടെ കുഴപ്പങ്ങളൊന്നും ചിന്തിക്കുന്നല്ല. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ എന്നാ ഈ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചാൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ദൈവം. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഒരാൾക്ക്? നമ്മൾ പറഞ്ഞില്ല മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമുക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചുമ്മാ ഫോർവേഡ് ഇടിക്കുക. നമുക്കതൊക്കെ നിർത്തിയിട്ട് ഈ അന്ത്യനാളുകളിൽ കർത്താവിൻ്റെ വരവിന് തൊട്ടടുത്തുള്ള സമയങ്ങളിൽ വി ഹാവ് എൻ ഇമ്പോർട്ടൻ്റ് ബിസിനസ്. ദൈവരാജ്യം, സഭ, കർത്താവ് ആ ബിസിനസ്സിലാണ്. സുവിശേഷം പറയുന്നു, അവരെ ഗ്യാദർ ചെയ്യുന്നു, ആ കൂട്ടായ്മ ആത്മീയമായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ, പിന്നെ ഓരോ അംഗത്തിനും ഓരോ ഫംഗ്ഷനുണ്ട്. ഓരോ അംഗങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നു. അതങ്ങനെ കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. കാരണം ദിസ് ഈസ് എ ഹെവൻലി ഒബ്ജക്റ്റ്. ഇത് സ്വർഗീയ സംഭവം കേട്ടോ. കെയർഫുൾ. കർത്താവ് വളരെ സീരിയസ് ആയിട്ട് ഇക്കാര്യം എടുക്കുന്നേ. സഭ ഒരു ഹെവൻലി ഒബ്ജക്റ്റാ. നിത്യത മുഴുവൻ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഈ സഭ, ഒരു കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ എൻ്റെ പണിയിൽ കർത്താവ് ബദ്ധശ്രദ്ധനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് ഓൾ സ്റ്റാൻഡ് അപ് ടുഗദർ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന്
ഈ സന്ദേശം ശ്രവിക്കും മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും